ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 18-ാമത് ചർച്ച് ഓഫ് ഗോഡ് നോർത്ത് അമേരിക്കൻ കോൺഫറൻസിൻ്റെ അനുഗ്രഹീതമായ 2-ാമത്തെ രാത്രിയിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ നടുവിലായിരിക്കാൻ എനിക്ക് ലഭിച്ച അവസരത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രി യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാന്യ ദൈവദാസൻ പാസ്റ്റർ സതീഷ് കുമാർ, ഈ കോൺഫറൻസിൻ്റെ ചെയർമാനായി വളരെ സുദീർഘമായ സേവനം അനുഷ്ഠിക്കുന്ന, തീം പോലെ ജീവിക്കുന്ന, നമ്മുടെ ഇന്നത്തെ തീം അനുസരിച്ച് ജീവിക്കുന്ന പ്രിയ ജോയി ജോൺ പാസ്റ്റർ, വൈസ് പ്രസിഡൻ്റ് എം വർഗീസ്, സെക്രട്ടറി വിൽസൺ വർഗീസ്, ട്രഷറർ ജോളി തോമസ്, യൂത്തിൻ്റെ ഡയറക്ടറായിരിക്കുന്ന ബെഞ്ചമിൻ വർഗീസ്, ഞങ്ങളുടെ ബഹുമാന്യ ഓഫീസർ പി ജി ജെയിംസ് സാറ്, എഡ്യൂക്കേഷൻ ഡയറക്ടർ ജോൺസൺ ദാനിയൽ, ഇതിൻ്റെ നാഷണൽ കോർഡിനേറ്റേഴ്സ്, ലോക്കൽ കോർഡിനേറ്റേഴ്സ്, മറ്റ് ആദരണീയരായ, ഞാൻ ക്രിസ്തുവിൽ വളരെ ബഹുമാനിക്കുന്ന വിലപ്പെട്ട ദൈവദാസന്മാരുടെ നീണ്ട നിര, അനുഗ്രഹീത സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, നാട്ടിൽ നിന്ന് വിസിറ്റിംഗ് വന്നിരിക്കുന്ന എൻ്റെ കൂട്ടുപ്രവർത്തകരായിരിക്കുന്ന ദൈവദാസന്മാർ, ബിനോയ്ചെറിയാൻ, റിനി ഇടയപ്പറമ്പ് ഉൾപ്പെടെ എല്ലാ ദൈവദാസന്മാർക്കും എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവിൻ്റെ നിസ്തുല്യമായ നാമത്തെ എൻ്റെ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുകയാണ്. ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ കുടുംബമായിട്ട് ആദ്യമായി ഈ അമേരിക്കയിൽ വരുവാൻ കർത്താവ് ഒരവസരം തന്നു. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിനൊന്നുമുള്ള അർഹതയോ യോഗ്യതയോ എനിക്കോ എൻ്റെ കുടുംബത്തിനോ ഇല്ലാതിരുന്നപ്പോൾ ഈ പുസ്തകമെടുത്തതുകൊണ്ടും കർത്താവിൻ്റെ ദാസനായതുകൊണ്ടുമുള്ള ഏക യോഗ്യതയല്ലാതെ മറ്റൊന്നുമില്ല. വിലപ്പെട്ട ദൈവമക്കളുടെ നടുവിൽ ഒരു പ്രാവശ്യം കൂടെ യേശുവിനെ ഉയർത്തുവാൻ ലഭിച്ച നല്ല അവസരത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ മുമ്പിൽ ദീർഘമായ സമയമില്ലല്ലോ, എല്ലാം ഒരു നിയോഗം പോലെ എനിക്ക് തോന്നുന്നു. 2011 പാസ്റ്റർ സതീഷ് കുമാർ അധ്യക്ഷനായിരിക്കുന്ന യോഗത്തിലാണ് ഞാൻ പ്രസംഗിച്ചത്. അന്ന് കൊയർ ലീഡ് ചെയ്തത് അറ്റ്ലാന്റയിലെ എ ബി തോമസ് ടീമുമാണ്. ഇന്നും അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. അതൊക്കെ ഒരു നിയോഗം പോലെ എനിക്ക് തോന്നുന്നു. കർത്താവ് എല്ലാത്തിനും നടുവിലുണ്ടല്ലോ. നമുക്കിന്ന് രാത്രി നമ്മുടെ ടീമിനോടുള്ള നീതി പുലർത്തിക്കൊണ്ടൊരു വാക്യം വായിക്കാം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം 3-ാമത്തെ വാക്യം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം 3-ാമത്തെ വാക്യം. ഓബദ്യാവോ യഹോവയിങ്കൽ മഹാഭക്തനായിരുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, ഭക്തിയിൽ അഭ്യാസം തികഞ്ഞവരാകുവാൻ നിരദാസന്റെ ഉള്ളത്തിൽ കൊടുത്ത തീമിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇന്നലെ രാത്രി മുതൽ നിരന്തരമായി ഞങ്ങളത് കേട്ടുകൊണ്ടിരിക്കുന്നല്ലോ. ഇന്ന് രാത്രി പിന്നെയും ഞങ്ങളോട് സംസാരിക്കണമേ. ദൈവവചനവാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ. എതിരായി നിൽക്കുന്ന സകല പോരുകളെ ഞങ്ങൾ ഒരുമിച്ച് നസറായന്റെ നാമത്തെ ശാസിക്കുന്നു. മുഴുമകുത്വം അങ്ങെടുക്കണം യേശുവിൻ നാമത്തെ തന്നെ. ആമേൻ. നമ്മൾ ഭക്തരായി ജീവിക്കണമെന്ന് ഇന്നലെ രാത്രിയോടെ കേൾക്കുകയാണ്. എന്നാലേ വേദപുസ്തകത്തിൽ മഹാഭക്തന്മാരുണ്ടായിരുന്നു. ഒരു മഹാഭക്തനെ കുറിച്ചാണ് ഇന്ന് രാത്രി നമ്മൾ വായിച്ചത്. ഓബദ്യാവോ യഹോവയിങ്കൽ മഹാഭക്തനായിരുന്നു. പ്രൈസ് ദ ലോർഡ്. 1-2 വാക്യം കൂടെ വായിച്ചിട്ട് ദൂതലിയൊക്കെ നമുക്ക് പ്രവേശിക്കാം. അതിൻ്റെ 12-ാമത്തെ വാക്യം കൂടെ, 12-ാമത്തെ വാക്യം. അത് അവൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യം അവൻ തന്നെ പറയുകയാണ്. അടിയനോ ബാല്യം മുതൽ യഹോവ ഭക്തനായിരുന്നു. പല സൈസ് ഭക്തന്മാര് ഉള്ള ഒരു ലോകത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ദൈവഭക്തി ഉള്ളവരുണ്ട്, ദേശഭക്തി ഉള്ളവരുണ്ട്, പള്ളിഭക്തി ഉള്ളവരുണ്ട്, ഗുരുഭക്തി ഉള്ളവരുണ്ട്. അങ്ങനെ പല സൈസ് ഭക്തന്മാരെ കാണുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ വിഷയം ദൈവത്തോടുള്ള ഭക്തിയിൽ അഭ്യാസം തികഞ്ഞവരായി വരിക. ശരീരാഭ്യാസം അല്പ പ്രയോജനമാണ് ജീവിച്ചിരിക്കുമ്പോൾ. എന്നാൽ ദൈവഭക്തിയുടെ അഭ്യാസം ജീവിച്ചിരിക്കുമ്പോഴും നിത്യത വരെയും നമുക്ക് പ്രയോജനമുള്ളതാണ്. അതാണല്ലോ നമ്മുടെ വിഷയം. എന്താ ദൈവഭക്തി? ദൈവം സ്നേഹിക്കുന്നതിനെ സ്നേഹിക്കുകയും ദൈവം വെറുക്കുന്നതിനെ വെറുക്കുകയും ചെയ്യുന്നതാണ് വാസ്തവത്തിൽ ദൈവഭക്തി എന്നുള്ളത്. ഇന്ന് അനേകർ ദൈവം സ്നേഹിക്കാത്തതിനെയൊക്കെ സ്നേഹിക്കുകയും ദൈവം വെറുക്കുന്നതിനെയൊക്കെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ലെവലിലേക്ക് ആത്മീയ കോളം അധപ്പതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒബദ്യാവ് എന്ന് പറയുന്ന മനുഷ്യനെക്കുറിച്ച് നമ്മളേറെ പ്രസംഗം കേട്ടില്ലാത്തൊരു മനുഷ്യനാണ്. എന്നാൽ ഏലിയാവിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു വാക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു വിടും എന്നല്ലാതെ ശ്രദ്ധേയനല്ലാത്തൊരു മനുഷ്യൻ. പാപം പെരുകിയൊരു കാലം, പാപം പെരുകിയൊരു കാലം. രാജാവിനേക്കാൾ രാജ്ഞി അധികാരം കൈയാളുന്നൊരു കാലം. ദൈവത്തെ സേവിക്കുന്ന ഒരു ഭക്തനെങ്കിലും ഉണ്ടെങ്കിൽ അവനെ തെരഞ്ഞു പിടിച്ച് കൊല്ലുന്ന ഒരു കാലം. ദൈവത്തിൻ്റെ ആലോചന പ്രാപിച്ച് ജനത്തോട് അറിയിക്കുന്ന ഒരു പ്രവാചകനുണ്ടെങ്കിൽ അവനെ കണ്ടെത്തി തകർക്കുന്ന ഒരു കാലം. ആത്മീയ ഗോളത്തിൽ നിലനിൽക്കുന്നവർ ഭയത്തോടെ ജീവിക്കുന്ന ഒരു വല്ലാത്ത കാലം. വിഘ്നകാരാധന കൊടികുത്തി പാടുന്നൊരു കാലം. ഇസ്രായേലിലെ അന്യദൈവങ്ങൾ പോരാ എന്ന് തോന്നിയിട്ട് അനേക സ്ഥലത്തു നിന്ന് അന്യദൈവങ്ങളെ കൊണ്ടുവന്ന് പുതിയ അമ്പലങ്ങൾ, പുതിയ ആരാധന സ്ഥലങ്ങൾ, കള്ളപ്രവാചകന്മാർ ഒക്കെ പെരുകി നിൽക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ഇസബേലിൻ്റെ ഭരണകാലഘട്ടം. ആ രാജ്യത്തിൻ്റെ ചുമതല വഹിക്കുന്ന രാജാവ് നിയോഗിച്ച ഒരു മനുഷ്യൻ ഒബദ്യാവ് ജീവനെ പണയം വെച്ച് പ്രാണനെ ത്യജിച്ച് രാജ്യത്ത് 3.5 വർഷമായി മഴയില്ല, വെള്ളമില്ല, ധാന്യമില്ല, വെതയില്ല, കൊയ്ത്തില്ല, കളപ്പുരകൾ ശൂന്യം, പാണ്ഡികശാലകൾ ശൂന്യം, രാജാവിന് പോലും തൻ്റെ മൃഗസമ്പത്തുകൾ കൊടുക്കുവാൻ ഒരുപിടി പുല്ല് പറിക്കാനില്ലാത്തൊരു കാലം, നദികൾ വറ്റി, തോടുകൾ വറ്റി, പ്രവചിച്ച പ്രവാചകൻ പോലും ഒളിവിൽ കഴിയുന്നൊരു കാലം. പ്രൈസലോ. തൻ്റെ ജോലി പോകും എന്നറിഞ്ഞിട്ടും പോരാ, തൻ്റെ തല പോകുമെന്നറിഞ്ഞിട്ടും മരണത്തെ ഭയപ്പെടാതെ ഒരു നിമിഷം കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാമല്ലോ. മരണത്തെ ഭയപ്പെടാതെ 100 പ്രവാചകന്മാരെ, 2 ഗുഹകൾക്കകത്ത് 50 പേരെ ഒളിപ്പിച്ചു വച്ചിട്ട് രാവിലെയും വൈകിട്ടും അവർക്ക് അപ്പവും വെള്ളവും കൊടുക്കുന്ന ഒരു ഒബദ്യാവ്. രാജാക്കന്മാരുടെ 2:4 ഒരു പ്രവാചക ശിഷ്യന്റെ ഭാര്യ വന്ന് പ്രവാചകനോട് പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. ചരിത്രം പറയുന്നു ഈ മനുഷ്യൻ ഒബദ്യാവിൻ്റെ, ഈ സഹോദരി ഒബദ്യാവിൻ്റെ ഭാര്യയാണ്. ആ വാക്യം ഒന്ന് വായിച്ചൊക്കെ നമുക്ക്. രാജാക്കന്മാരുടെ 2:4 അതിൻ്റെ 1 വാക്യം. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി ഏലിശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസനെ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാര് എൻ്റെ 2 മക്കളെ ദൈവത്തിങ്കലുള്ള ഭക്തി കൊണ്ട് തനിക്ക് ലഭിച്ച ആത്മീക ദർശനത്തിൽ 100 പ്രവാചകന്മാരെ 3.5 വർഷം ഗുഹകളിൽ ഒളിപ്പിച്ച് അവർക്ക് ആഹാരം കൊടുത്തതിൻ്റെ പേരിൽ എളിയവനോട്, ദരിദ്രനോട് അനുകമ്പ കാണിച്ചതിൻ്റെ പേരിൽ ജീവിതത്തിൻ്റെ എല്ലാം നഷ്ടപ്പെട്ട് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയോ ഒന്നും മിച്ചം വെക്കാതെ ഒരു വലിയ തുക കടമാക്കിയിട്ട് ഈ മനുഷ്യൻ മരിച്ചുപോയി. പ്രസംഗവേദികളിൽ ഏലിയാവിനെ നമ്മൾ ഉയർത്തി പ്രസംഗിക്കാറുണ്ട്.
ആഹാബിന്റെ ഭീകരത പറയാറുണ്ട്, ഇസബേലിന്റെ തകർച്ച പറയാറുണ്ട്, പക്ഷെ ഒബദ്യാവിനെ ആരും ഓർക്കാറില്ല. ഒബദ്യാവ് ഇതിങ്ങനെ ചെയ്തു എന്ന് ആരും അറിഞ്ഞിട്ടുമില്ല. ഒരു സ്തോത്രം പറഞ്ഞാൽ ഒബദ്യാവിന്റെ പേരാരും അറിയാതിരിക്കുമ്പോൾ ദൈവം അവന്റെ പേരറിഞ്ഞു. എനിക്ക് അവനോട് ബഹുമാനം. എല്ലാം വിറ്റെങ്കിൽ എണ്ണ വിറ്റില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. അവനെല്ലാം വിറ്റു, മക്കളെ കടക്കാരാക്കി, വസ്തു ജപ്തിക്കാക്കി. വസ്തു ഒന്നുമില്ല, ജപ്തി ചെയ്യാൻ പിള്ളേരേ ഉള്ളൂ. ആ നിലയിൽ അവൻ ഒരു വലിയ തുക കടമാക്കിയിട്ട് ഭാര്യയെ വിധവയാക്കി, പിള്ളേരെ അപ്പനില്ല. അതിൻ്റെ ചിന്ത എല്ലാവരും കൊടുക്കുമ്പോൾ ഇവനൊന്നും കിട്ടിക്കാണത്തില്ല. അവൻ പട്ടിണി കിടന്നും ദൈവത്തിൻ്റെ ദാസന്മാരെ ഇസബേൽ എന്ന ദുഷ്ടസ്ത്രീയുടെ കയ്യിൽ അകപ്പെടാതെ അനർത്ഥ ദിവസത്തിൽ കൂടാരത്തിൽ മറച്ചിട്ട് അവർക്കിടപെടാതെ ആഹാരം കൊടുത്ത ഭക്തന്റെ കുടുംബത്തിൽ കടം കയറിയപ്പോൾ ഈ പ്രവാചക ശിഷ്യമെന്ന് പറയുന്ന വാക്ക്, യജമാനനെ എന്റെ ഭർത്താവ് ദൈവത്തിന്റെ ഭക്തനായിരുന്നുവെന്ന് നിനക്കറിയാമല്ലോ. പ്രൈസ് ദി ലോർഡ്. സ്വന്തം കുടുംബത്തിൽ, ഭാര്യയുടെ മുമ്പിൽ, ജീവിതത്തിൽ, തലമുറയുടെ മുമ്പിൽ സാക്ഷ്യം പുലർത്തിയ ഭക്തൻ ഒരു വലിയ തുക കടമാക്കിയിട്ട് മരിച്ചുപോയി, പക്ഷെ സ്വർഗം അവരെ മറന്നില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഭക്തി പ്രസംഗിക്കാൻ എളുപ്പമാണെങ്കിലും ഭക്തി പ്രായോഗിക ജീവിതത്തിൽ അഭ്യസിപ്പിക്കുവാൻ കഴിയുന്നത് വളരെ ചുരുക്കമായിട്ടുള്ളതാണ്. ഹല്ലേലൂയ. ഞാൻ ഇയ്യോബിന്റെ പുസ്തകത്തിലെ അധ്യായങ്ങളൊക്കെ ഇന്ന് ഭക്തിയെക്കുറിച്ച് വായിച്ചപ്പോൾ സദൃശ്യവാക്യത്തിൽ ഭക്തി എന്ന വിഷയം തന്നെ തുടർമാനമായിട്ട് 7 പ്രാവശ്യം ഭക്തി എന്ന വിഷയം പറയുകയാണ്. അപ്പോസ്തോല പ്രവൃത്തിയിൽ 8 പ്രാവശ്യം ഭക്തി എന്ന വിഷയം പറയുന്നുണ്ട്. തീമത്യോസിന്റെ ലേഖനത്തിൽ 7 പ്രാവശ്യം ഭക്തി എന്ന വിഷയം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇയ്യോബിന്റെ പുസ്തകത്തിൽ 8 പ്രാവശ്യം ഭക്തി എന്ന വിഷയം പറയുന്നുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 31-ാം അധ്യായം വായിച്ചപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം. ഞാൻ പകരുന്ന കുറെ നേരം ഞാൻ ഇങ്ങനെ വചനങ്ങൾ ധ്യാനിച്ചപ്പോൾ 31-ാം അധ്യായത്തിലേക്ക് എൻ്റെ ശ്രദ്ധ കൊണ്ടുവരണ്ടായിത്തീർന്നു. ഇയ്യോബ് പ്രാഗൽഭ്യത്തോടെ പറയുന്ന വ്യക്തിപരമായ ജീവിതത്തിലെ ഭക്തി അവിടെ കാണുവാനായിട്ട് കഴിയും. 31-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ ഇയ്യോബ് വ്യക്തിപരമായ ജീവിതത്തിലെ ഭക്തി പറയണം. 1, എൻ്റെ കണ്ണുമായി ഞാൻ ഒരു നിയമം ചെയ്തു, എൻ്റെ കാലടി വഴി വിട്ടുമാറിയില്ല, എൻ്റെ ഹൃദയം എൻ്റെ കണ്ണിൻ്റെ പുറകെ പോയില്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കയ്യിൽ കറ പറ്റിയില്ല. 31-ാം അധ്യായത്തിന് ഇയ്യോബിൻ്റെ വ്യക്തിപരമായ 4 സാക്ഷ്യം. 1, എൻ്റെ കണ്ണുമായി ഞാൻ ഒരു നിയമം ചെയ്തു. 2, എൻ്റെ കാലടി ദൈവത്തിൻ്റെ വഴി വിട്ടുമാറിയില്ല. 3, എൻ്റെ ഹൃദയം എൻ്റെ കണ്ണിൻ്റെ പുറകെ പോയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. 4, എൻ്റെ കയ്യിൽ കറ പറ്റിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതെല്ലാം പറ്റിയാലും ഭക്തിയെക്കുറിച്ച് പ്രസംഗിക്കുന്നവരുണ്ട്. സ്തോത്രം. ഇതെല്ലാം പറ്റിയിട്ടും ഭക്തി അഭിനയിക്കുന്നവരുണ്ട്. ചിലരുടെ ധാരണ കുനിഞ്ഞ് കൈ കൊടുക്കുന്നത് ഒരു ഭക്തിയാണ്. സ്തോത്രം. പിന്നെ ചെരിപ്പിടാതെ നടക്കുന്നത് മറ്റൊരു ഭക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഭക്തി അഭിനയിക്കുകയല്ല, ഭക്തൻ ഭക്തിയിൽ ജീവിച്ചിട്ട് 4 കാര്യം പറഞ്ഞു. 1, എൻ്റെ കയ്യിൽ കറ പറ്റിയിട്ടില്ല. ഇന്ന് രാത്രി കൈയടിച്ച് ആരാധിക്കുന്ന എല്ലാ വിശുദ്ധന്മാരും കൈ ഉയർത്തി ദൈവത്തോട് പറയാൻ പ്രാഗൽഭ്യമുണ്ടാകണം. എൻ്റെ കയ്യിൽ കറ പറ്റിയിട്ടില്ല. ഉറപ്പുള്ളവരൊക്കെ ദൈവത്തെ സ്തുതിക്കട്ടെ. 2, എൻ്റെ കണ്ണുമായി ഞാനൊരു നിയമം ചെയ്തിരിക്കുകയാണ്. 3, രണ്ടാമത്തെ ഇയ്യോബിൻ്റെ സാക്ഷ്യം 9 മുതൽ 11 വരെയുള്ള വാക്യം നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം, സമയമില്ലല്ലോ. തൻ്റെ ഹൃദയം ഒരു സ്ത്രീയിൽ ഭ്രമിച്ചു പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. 2, കൂട്ടുകാരൻ്റെ വാതുക്കൽ ഞാൻ പതിയിരുന്നിട്ടില്ല. അവൻ നൈറ്റിന് പോയോ ജോലിക്ക് പോയോ എന്നൊന്നും ഞാൻ പതിയിരുന്നിട്ടില്ല. അയ്യോ പറയുന്ന കാര്യമാണ്. സ്തോത്രം. 1, തൻ്റെ ഹൃദയം ഒരു സ്ത്രീയിൽ ഭ്രമിച്ചു പോയിട്ടില്ല. 2, കൂട്ടുകാരൻ്റെ വാതുക്കൽ ഞാൻ പതിയിരുന്നിട്ടില്ല. 3, അങ്ങനെയെങ്കിൽ എൻ്റെ ഭാര്യ അന്യാധീനപ്പെട്ടു പോകട്ടെ. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനൊരു കൂട്ടുകാരൻ്റെ വാതിക്കൽ പതിയിരുന്നിട്ടുണ്ടെങ്കിൽ, ഒരു കൂട്ടുകാരൻ്റെ ഭാര്യയോട് ഞാൻ അവളെ കണ്ടപ്പോൾ ഭ്രമിച്ചു പോയിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഭാര്യ അന്യാധീനപ്പെട്ടു പോകട്ടെ എന്ന് സ്വന്തം ജീവിതത്തിൽ വെല്ലുവിളിക്കാൻ തൻ്റെ ഇടമുള്ളവനാ പക്വതൻ. പ്രൈസ് ദ ലോർഡ്. സാമൂഹ്യ ജീവിതത്തിൽ 31:13-22 വരെ താൻ പറയുകയാണ്, ദാസീദാസന്മാരോട് ഞാൻ നീതി പുലർത്തി, ദരിദ്രരോട് ഞാൻ നീതി പുലർത്തി, വിധവമാരോട് ഞാൻ നീതി പുലർത്തി, അനാഥരോടും നഗ്നരോടും ഞാൻ നീതി പുലർത്തി, പരദേശിയോടും വഴിപോക്കരോടും ഞാൻ നീതി പുലർത്തി. പ്രൈസലോ. എന്തേലുമൊക്കെ ചെയ്തിട്ട് ഭക്തനാന്ന് പറയുന്നതല്ല ഇയ്യോബ്. ഇയ്യോബിനെ കുറിച്ച് ദൈവം പറഞ്ഞവൻ ഭക്തനാ, പിശാജ് പറഞ്ഞവൻ ഭക്തനാ, ഭാര്യ പറഞ്ഞു നിന്റെ ഭക്തി പിന്നെ മുറുകെ പിടിച്ചോണ്ടിരിക്കുകയാണോ? പ്രൈസലോ. മനുഷ്യരും പിശാജും ദൈവവും ഒരുപോലെ സാക്ഷി പറയാൻ കാരണം, അവൻ ജീവിതത്തിൽ ഭക്തിയുള്ളവനായിരുന്നു, അവൻ സദാചാരത്തിൽ ഭക്തിയുള്ളവനായിരുന്നു, അവൻ സാമൂഹ്യ ജീവിതത്തിൽ ഭക്തിയുള്ളവനായിരുന്നു, അവൻ സാമ്പത്തിക കാര്യത്തിൽ. 24-28 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ, താൻ ഞാൻ എൻ്റെ ധനത്തിൽ ആശ്രയിച്ചില്ല. പ്രൈസലോ. ഒട്ടകവും ആടും കഴുതയും എല്ലാം ചത്തപ്പോ പുള്ളിക്ക് അറ്റാക്ക് വരാഞ്ഞതിന് കാരണം, പ്രൈസലോ പ്രൈസലോ, താൻ ധനത്തിൽ ആശ്രയിച്ചില്ല. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വൈകാരികമായ ജീവിതത്തിൽ താൻ ഭക്തനായിരുന്നു. താൻ പറയുകയാണ് 29-30 വാക്യം, ശത്രുവിന്റെ നാശത്തിൽ ഞാൻ സന്തോഷിച്ചില്ല. പ്രൈസലോ. കഴിഞ്ഞ ദിവസം ഒരു ഭക്തൻ എന്നോട് പറഞ്ഞു, വളരെ ഭക്തിയോടെ ജീവിക്കുന്ന ഒരാളാ, അദ്ദേഹത്തിൻ്റെ സ്നേഹിതൻ ആക്സിഡൻറ്റ് വന്ന് താൻ മരിച്ചുപോയി, തൻ്റെ ഒരു കൊച്ചും മരിച്ചുപോയി, തൻ്റെ ഭാര്യയും ഒരു കൊച്ചും ശേഷിക്കുന്നു, രണ്ടു പേർക്കും ശാരീരികമായി ഒത്തിരി പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ ഭക്തൻ എന്നോട് പറഞ്ഞവൻ പറയാണ്, എന്നോട് ചെയ്തതിൻ്റെയാ. എന്നിട്ട് ഒരു 40 വർഷം മുമ്പത്തെ ഒരു കഥ എന്നോട് പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. അപ്പൊ ഇയാൾ ഭയങ്കര ഭക്തനാണെങ്കിലും ശത്രുവിന്റെ നാശത്തിൽ പുള്ളിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇയ്യോബ് ഭക്തനാന്ന് പറഞ്ഞത് ശത്രു നശിക്കാൻ ആഗ്രഹിച്ചില്ല, അവൻ ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. മറ്റുള്ളവന്റെ അനർത്ഥത്തിൽ അവൻ നിഗളിച്ചില്ല. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. പ്രൈസലോ. ഭക്തി എന്ന് പറയുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഭക്തിയാന്ന് പറയുന്നതല്ല. ജീവിതത്തിലെ വ്യക്തിപരമായ ജീവിതത്തിലും സദാചാരത്തിലും സാമൂഹ്യ ജീവിതത്തിലും പ്രൈസർ സാമ്പത്തിക മണ്ഡലത്തിലും പോരാ, ധാർമ്മികമായ വൈകാരികമായ എല്ലാ നിലകളിലും ഭക്തി പുലർത്തുന്ന ഒരുത്തനെ നോക്കിയിട്ട് തമ്പുരാൻ പറഞ്ഞു, അവൻ ഭക്തനാ, അവൻ ഭക്തനാ. അല്ലേലൂയ. പിശാചെ, നീ അവന്റെ മുഴുവൻ വേലയും പൊളിച്ചോ, നീ അവന്റെ മുഴുവൻ സമ്പത്തും എടുത്തോ, പക്ഷെ ഭക്തനാണെങ്കിൽ 42-ാമത്തെ ഒരു അധ്യായം അവനുണ്ട്. 1, 2, 31 കൊണ്ട് തീരുന്നതല്ല ഭക്തന്റെ ചരിത്രം എന്ന് പറയുന്നത്. ഭക്തനൊരു ചരിത്രം ഉണ്ടെങ്കിൽ, അവൻ എന്റെ സന്നിധിയിൽ നീതിയോടെ ജീവിച്ചവനാണെങ്കിൽ, അവനെ ഞാൻ തിരിച്ചു കരം പിടിച്ചുയർത്തുന്ന ഒരു ദിവസമുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ദൈവത്തിങ്കൽ ഭക്തിയോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപദ്രവമുണ്ട്. ഉപദ്രവിക്കുന്ന ഇവിടുത്തെ ആരെങ്കിലും ജഡരക്തങ്ങളല്ല, ഉപദ്രവിക്കുന്നവനാ വന്ന് പറഞ്ഞത്, നിന്നെ ചുമ്മാതല്ലോ അവൻ ഭക്തിയോടെ ആരാധിക്കുന്നത്. പ്രൈസലോ. ഇവിടെ ഒരുത്തൻ ഭക്തിയോടെ ജീവിക്കാൻ തീരുമാനിച്ചാൽ, അവന്റെ ഭക്തിയെ തകർക്കുവാനുള്ള എല്ലാ പദ്ധതിയുമായി പിശാച് രംഗത്ത് വരും. പക്ഷെങ്കിൽ ഭക്തിയുള്ള ദൈവത്തിന്റെ പൈതലെ നീ പേടിക്കരുത്. തൽക്കാലം 10 കഴുതയോ 10 ആടോ 2 ഒട്ടകമോ ഒക്കെ പോയേക്കാം, പക്ഷെ നിനക്ക് തിരിച്ചു വരവുണ്ട്. നിന്റെ തമ്പുരാൻ കൊടുങ്കാറ്റിൽ ഇറങ്ങി വരുന്നവനാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഭക്തന്റെ വിശുദ്ധിക്കെതിരായിട്ട്, ഭക്തന്റെ ഭക്തിക്കെതിരായിട്ട് ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ ശത്രുവായ പിശാച് ഒരു കൊടുങ്കാറ്റടിച്ചു വിട്ടിട്ട് ഒരു പക്ഷെങ്കിൽ നിന്നെ തകർക്കാൻ നോക്കിയേക്കാം, പക്ഷെ നീ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ട് നിന്നാൽ അല്ലെ കൊടുങ്കാറ്റടിച്ച പിശാചിന്റെ അടുക്കൽ ഇന്നല്ലെങ്കിൽ നാളെ എന്റെ ദൈവം ഒരു ചുഴലിക്കാറ്റ് ഇറങ്ങി വന്നിട്ട് എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? അല്ലേലൂയ. നഷ്ടപ്പെട്ടതല്ല മടക്കി തരുവാൻ, സമ്മത്സരങ്ങളെ മടക്കി തരുവാൻ, നന്മ മടക്കി തരുവാൻ ഇന്ന് രാത്രി മതിയായവനെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. ദൈവത്തിങ്കൽ ഭക്തിയോടെ ജീവിപ്പാൻ. ഓ റബല മന ദിരാദ രാജാ രബ ഷൈഡരാദ രാജന റിഗൽ കമാന. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒബദ്യാവ് ജീവിതത്തിൽ ഭക്തിക്ക് വേണ്ടി എല്ലാം നഷ്ടപ്പെടുത്തിയവനാണ്. രാജകൊട്ടാരത്തിൽ സുഭിക്ഷമായി കഴിയുവാൻ എല്ലാം ഉണ്ടായിട്ടും ദൈവത്തെ സേവിക്കുന്ന ഒരു കൂട്ടം ഭക്തന്മാരെ സംരക്ഷിക്കുവാൻ തനിക്ക് ലഭിച്ചതും തൻ്റെ പിതാക്കന്മാർ നേടിക്കൊടുത്തതും തൻ്റെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് കിട്ടിയതും തൻ്റെ പിള്ളേർ അനുഭവിക്കേണ്ടതും എല്ലാം വിറ്റ് അവൻ്റെ ശമ്പളം കൊണ്ട് തികയാഞ്ഞിട്ട് വിറ്റ് മറ്റുള്ളവർക്ക് കൊടുത്തവനാ. എല്ലാം കൊടുത്തപ്പോൾ നാട്ടുകാർ പറഞ്ഞു കാണും, ഇയാൾ എന്തോ ഒരു മനുഷ്യനാ, ആ പെണ്ണും പിള്ളയ്ക്കും പിള്ളേർക്കും പോലും ഒരു നന്മ ശേഷിപ്പിക്കാതെ കടക്കാരനാക്കിയിട്ട് അയാൾ പോയല്ലോ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയുകൊണ്ട് പൊത്തവും ചുമന്നുകൊണ്ട് അയാൾക്ക് എന്താ കിട്ടിയത് എന്നൊക്കെ ഒരു പക്ഷെങ്കിൽ ആളുകൾ ചോദിച്ചു കാണും. ഹല്ലേലൂയ. ഈ സഹോദരിയുടെ നേരെ ആളുകൾ വിരൽ ചൂണ്ടിക്കാണും, പക്ഷെങ്കിൽ ആ സഹോദരി പ്രശ്നം വന്നപ്പോൾ അപമാനിക്കുന്ന ഒരുത്തൻ്റെ അടുക്കൽ പോയില്ല. സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. വിരൽ ചൂണ്ടിയ ഒരുത്തൻ്റെ അടുക്കൽ പോയില്ല, അവൾ പോയത് നേരെ പ്രവാചകന്റെ അടുക്കലേക്കാ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിന്റെ സന്നിധിയിൽ ഭക്തിയോടെ ജീവിച്ചത് കൊണ്ട് നിനക്ക് അല്പമല്ലാത്ത ഛേദങ്ങളോ അല്പമല്ലാത്ത നഷ്ടങ്ങളോ വലിയ കടമോ വന്നാൽ നീ പേടിക്കണ്ട. നീ വിളിച്ച ദൈവത്തിന്റെ അടുക്കലേക്ക് വിശ്വസ്തയോടെ ചെല്ലുമെങ്കിൽ നിനക്ക് പിന്നെയും ഒരു പകർച്ച ദൈവം ഒരുക്കിയിട്ടുണ്ട്. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? ശൂന്യതയുടെ നടുവിൽ പകർച്ച നൽകി ആദരിക്കുന്ന ദൈവത്തിന്റെ കരം അവിടെ വെളിപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ദൂത് പറയുമ്പോൾ ചില ജീവിതങ്ങളെ ദൈവാത്മാവ് തൊട്ടുകൊണ്ടിരിക്കുകയാ. നിന്റെ മനസ്സിനകത്ത് ഇന്ന് രാത്രി കർത്താവേ ഈ വഴി അടഞ്ഞു പോയോ, അല്ലെങ്കിൽ ഈ നന്മയില്ലാതെയായോ, ഞാൻ എങ്ങനെ കര കയറും എന്നറിയാതെ വ്യാകുലപ്പെടുന്ന ചിലതിനെ ഇന്ന് രാത്രി കർത്താവ് സന്ദർശിക്കാൻ പോകുകയാ. ഈ രണ്ടാമത്തെ രാത്രിയിൽ ഭക്തിയോടെ ജീവിച്ച സഹോദര, ഭക്തിയോടെ ജീവിച്ച സഹോദരി, നിനക്ക് വേണ്ടി ഒരു പകർച്ച, എണ്ണ പകരുന്നത് പോലെ ഒരു നന്മയുടെ ഉറവ ഇന്ന് രാത്രി ദൈവം തുറക്കുവാൻ മതിയായവന. വിശ്വസിക്കുന്നവർ മാത്രം ഈ രാത്രി കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. ചുടര മനാധിരാധ രാജകൾക്ക് മന വൈഡാരി ബാബാ ബാബാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഭക്തിയുള്ളവന് പ്രതിഷേധമില്ല, ഭക്തിയുള്ളവന് പ്രതികാരമില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഭക്തിയുള്ളവന്റെ അകത്ത് കോപമില്ല. ഈ അമേരിക്ക ഭരിച്ച ഏറ്റവും ശ്രേഷ്ഠനായിരുന്ന പ്രസിഡന്റ് എബ്രഹാം ലിങ്കൻ ഒരു സെനറ്റിൽ ശക്തമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ഒരു പ്രതിയോഗി ആയിരങ്ങൾ പങ്കെടുക്കുന്ന ആ യോഗത്തിൻ്റെ പുറകിൽ നിന്ന് തൻ്റെ കാലേ കിടക്കുന്ന ചെരുപ്പ് ഊരി പൊക്കിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, അല്ലയോ എബ്രഹാം ലിങ്കൻ, നിങ്ങളുടെ പിതാവ് കുത്തിയ ചെരുപ്പായത് എൻ്റെ കാലേ കിടക്കുന്നതെന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു നിമിഷം നിശബ്ദനായി, രണ്ട് കണ്ണിക്കൂടെയും കണ്ണുനീര് ധാരയായിട്ട് ഒഴുകിയിട്ട് പറഞ്ഞു, എൻ്റെ പിതാവ് സമർത്ഥനായ ചെരുപ്പ് കുത്തിയായിരുന്നു. അദ്ദേഹത്തെ പോലെ ഏൽപ്പിക്കപ്പെട്ട കാര്യത്തിൽ സാമർത്ഥ്യം തെളിയിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം മരിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് ഇപ്പോഴും ജീവിക്കുന്നല്ലോ. പ്രീസലോ, ചെരുപ്പ് ഊരി ഒന്ന് ആണിച്ചു പോയി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതാ ഭക്തിയുള്ളവന് കോപം വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. പരസ്യവേദിയിൽ ആയിരങ്ങളുടെ നടുവിൽ അപമാനിക്കാനായിട്ട് ഒരുത്തൻ അപ്പന്റെ പഴയ ചരിത്രം ചെരുപ്പ് കുത്തിയുടെ മോനാന്നോട പ്രസംഗിക്കുന്നത് എന്ന ആശയത്തിൽ അവൻ ചെരുപ്പ് ഊരിയത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നോക്കിക്കേ, എബ്രഹാം ലിങ്കൻ ലോകം കണ്ട ശക്തനായ പ്രസിഡന്റും ശക്തനായ പ്രസംഗകനുമായിരുന്നു. അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ അതിനിടയ്ക്കിരുന്ന ഒരുത്തൻ്റെ ചിന്ത, ഇവനാരടാ പ്രസംഗിക്കാൻ, അവൻ ചെരുപ്പ് കുത്തിയുടെ മോനല്ലേ എന്ന് പറഞ്ഞാൽ ചെരുപ്പ് പൊക്കിയത്. പക്ഷേ ഒറ്റ വാക്കുകൊണ്ട് ചെരുപ്പ് താഴെ കാലിൽ ഇടിപ്പിച്ചിട്ട് ജനത്തിൻ്റെ കൈയടിയവൻ മേടിച്ചു. വെച്ചെങ്കിൽ ഇന്ന് രാത്രി നിന്റെ പഴയ ചരിത്രമല്ല കുഞ്ഞ് സ്വർഗം നോക്കുന്നത്, ഇന്ന് നീ ഭക്തനാണോ എന്ന സ്വർഗം നോക്കുന്നത്. ഇന്ന് ക്രിസ്തുവിൽ ഭക്തിയോടെ ജീവിക്കുന്നവന് ലോകത്തിന്റെ മുമ്പിൽ ഹല്ലേലൂയ ഇന്നലകളിലെ പഴയ കഥയല്ല നിന്നെ ഉയർത്തുന്നത്, ഇന്നത്തെ ഭക്തി. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? ഇന്ന് രാത്രി ഭക്തിയോടെ ജീവിപ്പാൻ ദൈവം നമ്മയെ കുറിച്ച് ആഗ്രഹിക്കുക. ഭക്തി എന്ന് പറഞ്ഞാൽ കഥ കടച്ച് പെരക്കൊക്കെ തിരുന്ന് സ്തോത്രം ഹല്ലേലൂയ, ആരോടും മിണ്ടത്തില്ല, ആർക്കും കൈ കൊടുക്കത്തില്ല, ആരോടും സംസാരിക്കത്തില്ല, സ്തോത്രം ഇങ്ങനെ ശാന്തനായി വരുന്നു, ഒരു കസാറ വന്നിരിക്കുന്നു, തന്നെത്താൻ സ്തുതിക്കുന്നു, തന്നെത്താൻ വീട്ടിൽ പോകുന്നു, ഹല്ലേലൂയ. ഇതൊന്നും അല്ല ഭക്തി എന്ന് പറയുന്നത്. ഭക്തി എന്ന് പറയുന്നത് നിന്റെ ഭക്തി ലോകം അറിയണം. ഹല്ലേലൂയ, രാജാവിൻ്റെ കൊട്ടാരത്തിൽ വസിക്കുമ്പോഴും ഹല്ലേലൂയ വിശക്കുന്നവൻ്റെ വിശപ്പറിഞ്ഞ് ഹല്ലേലൂയ മരണത്തെ ഭയപ്പെടുന്നവൻ്റെ ഭീതി അറിഞ്ഞ് അല്ലെങ്കിൽ കൊലയ്ക്ക് വേണ്ടി കൊണ്ടുപോകാൻ പോകുന്നവൻ്റെ കൂട്ടുപ്രവാചകന്മാരെ വാളുകൊണ്ട് ഇസബേല് തുരുതുരാന്നും വെട്ടി കണ്ടിച്ച് കഷണം കഷണമായി ശകലിക്കുമ്പോൾ അതിനെ നടുവിൽ എല്ലാവരെയും പോഷിപ്പിക്കാൻ കഴിയത്തില്ലെങ്കിലും ഒരു 100 പേരെ സംരക്ഷിക്കാനുള്ള ദൈവകൃപയും കൊണ്ട് അവൻ ഹല്ലേലൂയ ഓബദ്യാവ് ജീവിച്ചെങ്കിൽ ചരിത്രത്തിന്റെ താളുകളിൽ അവന്റെ പേര് മാഞ്ഞില്ല. അവന്റെ കുടുംബത്തിലെ കഷ്ടതയുടെ കഠിനമായ ശോധനയിൽ അവന്റെ ഭവനം അപമാനിക്കപ്പെടാൻ പോകുമ്പോൾ, അവന്റെ തലമുറ ബന്ധിക്കപ്പെടാൻ പോകുമ്പോൾ, ശത്രു കയറുമായി വാതക്കു നിൽക്കുക അടിമകളായിട്ട് തലമുറയെ കൊണ്ട് ദൈവത്തിന് വേണ്ടി പക്വതയോടെ ജീവിച്ചവന്റെ തലമുറയെ ഒരടിമയെ പോലെ അടിമ ചങ്ങലയിൽ കുരുക്കുവാൻ പിശാച് വന്നിക്കുമ്പോൾ കുരുക്കഴിച്ചത് ഓ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ, ഭക്തന്റെ ഇന്നലത്തെ ഭക്തിയാണെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ നിന്റെയും തലമുറയ്ക്ക് നേരെ പിശാച് ഒരു കുരുക്കിട്ട നീ പേടിക്കണ്ട. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന ഭക്തന് വേണ്ടി അല്ലെ വറ്റാത്ത ഉറവ തുറക്ക മാത്രമല്ല നിന്റെ തലമുറയ്ക്ക് വേണ്ടി ശത്രു കുരുക്കിയെ കെട്ടഴിക്കുവാൻ എന്റെ യേശു മതിയായവന. വിശ്വസിക്കുന്നവർ കരമടിച്ച് ഒരു നിമിഷം ദൈവത്തെ ആരാധിക്കട്ടെ. ഇന്ന് രാത്രി ഹല്ലേലൂയ ദൈവത്തിന്റെ തേജസ്സുള്ള ശക്തി ഇവിടെ വെളിപ്പെടുവാൻ. ഓ റബലഗദര ജനരി ബലബ ശന്ദരദര റി ബാ 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 ഹല്ലേലൂയ ഹല്ലേലൂയ. സദൃശ്യവാക്യത്തിൽ സമയമില്ലല്ലോ. ഭക്തിക്ക് 7 ഗുണമുണ്ട് സ്തോത്രം. 1, ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം. 2, ഭക്തി ആയുസ്സിനെ ദീർഘമാക്കുന്നു. 3, ഭക്തി ജീവന്റെ ഉറവയാകുന്നു. 4, ഭക്തി ദോഷത്തെ വിട്ടകലുന്നു. 5, ഭക്തി ജീവഹേതുവാകുന്നു. 6, ഭക്തി തൃപ്തനായി വസിക്കാൻ ഇടയാക്കുന്നു. ഇവിടെ അപ്പനും അമ്മയ്ക്കും മക്കൾക്കും 4 മരുമക്കൾക്ക് 3 സാറിനും ഡബിൾ സാറിനും ഒന്നും തൃപ്തിയില്ലല്ലോ. തൃപ്തി ഉണ്ടാകണമെങ്കിൽ ജോലി ഉള്ളത് കൊണ്ടോ കാശുള്ളത് കൊണ്ടോ ഒക്കത്തില്ല, പക്വതി വേണം. പ്രൈസലോ, ഞാൻ ദൈവത്തെ സദൃശ്യവാക്യക്കാരനായ ശലോമോൻ പറയുകയാണ്, ഭക്തി തൃപ്തനായി ജീവിക്കാൻ അനുവദിക്കുന്നു. പോരാ, ഭക്തി ധനവും മാനവും ജീവനും കൊണ്ടിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, എന്തെല്ലാം നഷ്ടപ്പെട്ടു അതെല്ലാം ഇരട്ടിയായി ഹല്ലേലൂയ ഈയോബിന് ലഭിച്ചെങ്കിൽ, നഷ്ടപ്പെട്ട നന്മ എണ്ണ വിട്ട് കടം വീട്ടിയിട്ട് നിന്റെ ജീവകാലം മുഴുവൻ പുലർന്നോലാൻ പറഞ്ഞെങ്കിൽ ഹല്ലേലൂയ ഭക്തിക്കകത്ത് ധനമുണ്ട്. സ്തോത്രപത്രത്തിൽ പറയാൻ തരാറുണ്ട്, ഭക്തിക്കകത്ത് മാനമുണ്ടെന്നേ. പിന്നെ ഹല്ലേലൂയ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ, പിന്നെ രക്ഷിക്കപ്പെട്ടില്ലേലും ഭക്തനായി ജീവിക്കാം. സ്തോത്രം. നമ്മുടെ ധാരണ രക്ഷിക്കപ്പെട്ട നമ്മളെ ഭക്തരുള്ളന്ന അല്ല. അപ്പോസ്തോല പ്രവൃത്തി 10:1-2 വാക്യം വായിക്കുമ്പോൾ ശതാധിപനായ കൊർണല്യോസിനെ കുറിച്ച് വായിച്ചു വരുന്നത്, അവൻ ഒന്ന് വായിച്ചേരെ 1-2 വാക്യം. കൈസരിയിൽ ഇറ്റാലിക എന്ന പട്ടണത്തിൽ കൊർണല്യോസ് എന്ന പേരുള്ള ഒരു ശതാധിപനുണ്ടായിരുന്നു. അവൻ ഭക്തനും തൻ്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനും. ഭക്തിയുടെ മറ്റൊരു ലക്ഷണമാണ് ദൈവഭയം. പ്രൈസലോ പ്രൈസലോ. ദൈവഭയമുള്ളവനോട് ആലയത്തിൽ വന്നാൽ പ്രാർത്ഥിക്കാൻ നേരത്ത് കണ്ണടയ്ക്കാൻ പറയണ്ട. ദൈവഭയമുള്ളവനോട് ആരാധിക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ കൈയടിക്കാൻ പറയണ്ട. ദൈവഭയമുള്ളവനോട് ആലയത്തിൽ വരുമ്പോൾ സ്തുതിക്കു കുഞ്ഞെന്ന് പറയണ്ട. ദൈവഭയമുള്ളവൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കും. ഭയമുള്ളവന്, ദൈവഭയമുള്ളവനെ ആലയത്തിൽ വരുമ്പോ കണ്ടാൽ അറിയാമെന്ന്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചേ, അല്ലെ, ഞാൻ ഇന്ന് പകലിങ്ങനെ പല കാര്യങ്ങൾ ദൈവാത്മാവ് കൊണ്ടുവന്നപ്പോൾ ഒരു കാര്യം, ശൗലിന്റെ പട്ടാളത്തെ നോക്കിയിട്ട് ഈ പെലിസ്ത്യ മല്ലം പറഞ്ഞ ഒരു വാക്ക് അവൻ പറയുകയാണ്, ഞാൻ പെലിസ്ത്യനാകുന്നു, ഞാൻ പെലിസ്ത്യനാകുന്നു, നിങ്ങൾ ശൗലിന്റെ അടിമകളാകുന്നു. വാസ്തവത്തിൽ അവിടെ നിൽക്കുന്ന ഇസ്രായേലര എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രഭുവാ. പ്രൈസലോ, പ്രൈസലോ. പദവി മാറ്റി ഈ പെലിസ്ത്യ മലനായ അഗ്രചർമ്മി പറയാണ്, നിങ്ങൾ ശൗലിന്റെ ചേവകരാ. പ്രൈസലോ, ഞാൻ പെലിസ്ത്യനാ. സ്തോത്രം, സ്തോത്രം. 80 പ്രാവശ്യം ഈ വാക്ക് ആവർത്തിച്ചു പറഞ്ഞു. അടിമയാ, ചേവകൻ എന്ന് പറഞ്ഞാൽ അടിമയെന്നാ. നിങ്ങൾ ശൗലിന്റെ അടിമയാന്ന് രാവിലെയും പറയാം, വൈകിട്ടും പറയാം, അങ്ങനെ 40 ദിവസം, 80 പ്രാവശ്യം. 80 പ്രാവശ്യം പറഞ്ഞിട്ട് ദൈവത്തിന്റെ ജനത്തിന് ഒരു കുഴപ്പവും ഉണ്ടായില്ല. 80 പ്രാവശ്യം കേട്ടോണ്ട് പുറകോട്ട് ഓടി. അഭിഷേകം നഷ്ടപ്പെട്ടവന്റെ കൂടെ നിന്നാൽ എത്ര നാൾ നിന്നാലും വെല്ലുവിളി കേട്ട നീ പുറകോട്ടേ പോകത്തുള്ളൂ. സ്തോത്രം. എന്നാൽ 80-ാമത്തെ വെല്ലുവിളി നടക്കുമ്പോൾ അഭിഷക്തൻ വന്നു. പ്രൈസ് ദി ലോർഡ്. അഭിഷക്തൻ ചോദിച്ച ചോദ്യം, ഈ അഗ്രചർമ്മിയെ കൊന്നാൽ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഇന്ന് രാത്രി ദൈവജനത്തെ ദുഷിക്കുന്നത് കേൾക്കുമ്പോൾ, നീ അടിമയല്ല കുഞ്ഞേ, നീ ഇന്ന് രാത്രി, ഹല്ലേലൂയ, ദൈവത്തിന്റെ ഭക്തൻ എന്നുള്ള ബോധം നിന്റെ അകത്തുണ്ടാകണം. എത്ര പേർക്ക് ഇന്ന് രാത്രി ബോധമുണ്ട്? ഈ ഇന്നലെ വൈകിട്ടും ഇന്ന് പകലത്തെ 4 സെക്ഷനും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഭക്തനല്ലെന്ന് ആർക്കെങ്കിലും തോന്നിയോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി പ്രാഗൽഭ്യത്തോടെ എത്ര പേർക്ക് പറയാൻ ധൈര്യമുണ്ട്, ഞാൻ ദൈവത്തിന്റെ ഭക്തനാ. ആ കരങ്ങളൊന്നും കണ്ടോട്ടുന്നേ, എന്നെ കാണിക്കാനല്ല, പിശാചി നിനത്തെ അത് കാണണം. നിന്റെ മനസ്സിനകത്ത് ഇന്ന് രാത്രി ഭക്തനല്ലെന്ന് തോന്നിക്കുന്ന ചിന്തയുണ്ടെങ്കിൽ അതിനെ സാഹസിച്ചിട്ട് നീ പറ കർത്താവിന്റെ രക്തത്താൽ എന്നെ കഴുകിയത് കൊണ്ട് ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന്റെ ഭക്തനാ. ഉറപ്പുള്ളവർ കരമടിച്ച് ഇന്നത്ത് ദൈവത്തെ ആരാധിക്കട്ടെ. നീ ശത്രുവിന്റെ അടിമയല്ല. ഓ ഹല്ലേലൂയാ. നീ ശൗലിന്റെ ചേവകനല്ല. ഇന്ന് രാത്രി നീ കർത്താവിന്റെ ദാസനാ, കർത്താവിന്റെ ദാസിയ. ആ പ്രാഗൽഭ്യമുള്ള ദൈവത്തിന്റെ പൈതലേ, ഭക്തി വിരുദ്ധമായ എന്തെങ്കിലും നിന്റെ അകത്തുണ്ടെങ്കിൽ ഈ 4 ദിവസങ്ങളിലെ ദൂതിന്റെ മുമ്പിൽ നിന്റെ അകത്തെ മനുഷ്യനൊന്ന് തകരണം. ഹല്ലേലൂയ. നിന്റെ ജഡമാണ് നിന്നെ കൊണ്ട് ചെയ്യിക്കുന്നെങ്കിൽ ജഡത്തെ മരിപ്പിക്കണം. ഈ ഓഡിറ്റോറിയം വിട്ട് നീ പോകുന്നതിന് മുമ്പേ നീ ഒരു ഭക്തനായി, ഒരു ഭക്തയായി ഈ ആലയം വിട്ടിറങ്ങാൻ ഇടയായി തരണം. എങ്കിൽ ഇന്ന് രാത്രി നിനക്ക് എതിരെ വരുന്ന സകല പ്രതികൂലത്തെയും തരണച്ചുള്ള ദൈവകൃപ ഈ രാത്രി ദൈവം നിന്റെ മേൽ പകരുവാൻ മതിയായവനാ. എത്ര പേർക്ക് ഇന്ന് രാത്രി വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. ദൈവഭക്തിയുള്ള ഒരു ജീവിതത്തിനായി അതിനുള്ള ഒരു ആഗ്രഹം എത്ര പേർക്ക് ഇന്ന് രാത്രി ഉണ്ട്? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. തൻ്റെ ഭക്തന്മാരുടെ നല്ല ആഗ്രഹത്തെ കർത്താവ് സാധിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഭക്തനായി ജീവിക്കാൻ ഒരാഗ്രഹം ഇന്ന് രാത്രി ഉണ്ടാകും. സ്തോത്രം. നമ്മൾ പുറമേ കാണുന്ന ഭക്തിയൊന്നുമല്ലേ പലർക്കും. ഭക്തനായി ജീവിക്കാതെ ഭക്തനായി മരിക്കാൻ ആഗ്രഹിച്ചവരുണ്ട്. പുള്ളി മരിക്കാൻ നേരത്ത് പറഞ്ഞു, ഞാൻ ഭക്തനായിട്ട് മരിക്കണമെന്ന് ഒത്തില്ല. ജീവിച്ചപ്പോൾ ഭക്തനായിട്ട് ജീവിച്ചില്ലല്ലോ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഡാളസിലാണോ അതോ പെരുന്നേൽപ്പിലാണോ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, മരിക്കുന്ന കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കണം. കർത്താവ് വരാൻ താമസിച്ചാൽ നമ്മുടെ കഴിഞ്ഞ കോൺഫറൻസിലെ സജീവമായി നിന്ന് ജോൺസ് മാത്തൻ പാസ്റ്ററിൻ്റെ ആത്മാർത്ഥം, ഞാൻ ഈ കോൺഫറൻസിൽ ഇല്ല. അപ്പം അടുത്ത കോൺഫറൻസ് നമ്മൾ ആര് കാണാൻ നമുക്ക് അറിയത്തൊന്നുമില്ല. അപ്പോൾ ഈയിടെ ഒരു ഭക്തനായ മനുഷ്യൻ്റെ മരണം എന്നെ വളരെ ചിന്തിപ്പിച്ചു, വളരെ ഭാരപ്പെടുത്തി. നല്ലൊരു പ്രാസംഗികൻ, നല്ലൊരു അധ്യാപകൻ, നല്ല ബിസിനസ്സായി എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് വളരെ താല്പര്യമുണ്ടായിരുന്ന ഒരു മനുഷ്യൻ, അല്പസമയം കിട്ടി എൻ്റെ ചർച്ച് പെരുമാറും. ഇവിടെ ഒരു ചെറിയ ഞരമ്പിന് കുഴപ്പം പറ്റി, സുബോധം അങ്ങ് പോയി, വസ്ത്രമെടുക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി, ചീത്ത വർത്തമാനങ്ങൾ പറഞ്ഞു, കൈയും കാലും കട്ടിലേക്ക് കെട്ടിയിട്ടു, ബോധമില്ലാത്തവനായി, പിച്ചും പേയും പറഞ്ഞ് വന്നവരെ ചീത്ത വിളിച്ച് പ്രാകി ഒരു വല്ലാത്ത മരണം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. ഞാൻ പ്രാർത്ഥിച്ച് കർത്താവേ ഒരു ഭക്തനായി മരിക്കാൻ പ്രൈസലോ. നാടിളക്കി സ്റ്റേജിളക്കിയൊക്കെ ജീവിച്ചിട്ട് കാര്യമില്ല, ഒരു നല്ല മരണം കൂടെ പ്രൈസലോ. നാട്ടുകാർ കയ്യെ ഇരുമ്പ് കെട്ടില്ലേ, കാലും കയ്യും വലിച്ചു കെട്ടി തുണി കൊണ്ടിട്ട് സുബോധമില്ലാതെ ഭാര്യയും പിള്ളേരെയും വരുന്ന ഡോക്ടർമാരെയും പാസ്റ്റർമാരെയും ചീത്തയും വിളിച്ച് ദയനീയമായി മരിക്കാതിരിക്കണമെങ്കിൽ പക്വതയോടെ ജീവിക്കണം. നല്ല സ്തോത്രം പറഞ്ഞാണ്ട് ഇന്നത്തെ ഷൈനിങ് ഒക്കെ മാറുമെന്നേ. എനിക്ക് അഭ്യാസത്തെക്കുറിച്ച് പറയാൻ വലിയ ഇഷ്ടം. ഞാൻ നല്ല അഭ്യാസം പഠിച്ച ആളാണ്. ഞാൻ നാല് കടലിൽ അഭ്യാസം പഠിച്ച, ചിരിക്കാൻ പറയാല്ല, ചിരിപ്പിക്കാൻ പറയാം. നാല് കടലിൽ നാല് ആശാന്മാരുടെ കീഴിൽ അഭ്യാസം പഠിച്ച, നിന്ന് കറങ്ങി അടിക്കാൻ പഠിച്ച. ഇതെല്ലാം അപ്പൻഡിക്സ് എന്ന് പറഞ്ഞൊരു ചെറിയ രോഗം ഉണ്ടായിട്ട് എൻ്റെ ഓപ്പറേഷൻ നടന്നു. ഓപ്പറേഷൻ വിജയിച്ചില്ല, അപ്പൻഡിക്സ് പൊട്ടിക്കഴിഞ്ഞുള്ള ഓപ്പറേഷനായിരുന്നു. ഓപ്പറേഷൻ പരുത്ത് പൊട്ടി, 22 ദിവസം കോമായി കിടന്നു. അത് കഴിഞ്ഞ് കർത്താവ് ഇറങ്ങി സൗഖ്യമാക്കി. എഴുന്നേറ്റ് ബാത്റൂമിൽ വരെ പോകണമെങ്കിൽ അഭ്യാസിയെ നാല് പേര് പിടിക്കണമായിരുന്നു. അന്ന് മനസ്സിലായി അഭ്യാസത്തിൻ്റെ വില. സ്തോത്രം, ഒരു സ്തോത്രം പറഞ്ഞേരെ. അപ്പോൾ ഇവിടുത്തെ ജിംനേഷ്യം അഭ്യാസം ഒന്നും കാര്യമില്ല. കരാത്തെ പഠിച്ചാലും ജൂഡോ പഠിച്ചാലും ഒന്നും കാര്യമില്ല, ഒരു ചെറിയ വൈദ്യവേദനയ്ക്കേ ഉള്ളൂ. പ്രൈസ് ദ ലോർഡ്. പക്ഷെ ദൈവഭക്തിയിലെ അഭ്യാസം, ഹല്ലേലൂയ, ഇവിടുത്തെ കഷ്ടതയിലും നിന്നെ കരുത്തോടെ നിർത്തുന്നതാ, ഇവിടുത്തെ പ്രതികൂലത്തിലും നിന്നെ കരുത്തോടെ നിർത്തുന്നതാ. ഏത് വെല്ലുവിളിയിലും തകരാതെ നിൽക്കാൻ ഒരു ഭക്തന് കഴിയണമെങ്കിൽ അവൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കായികമായ ഒരു അഭ്യാസത്തെക്കാളപ്പുറത്ത് അവൻ ആത്മീയമായി ഭക്തിയുടെ അഭ്യാസം തികഞ്ഞവനാണെങ്കിൽ അവനെ തകർക്കാൻ പിശാചിന് ഒരിക്കലും കഴിയത്തില്ല. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പിശാചിനെ തോൽപ്പിക്കാൻ യുദ്ധം പഠിക്കേണ്ട കുഞ്ഞെ, പിശാചിനെ തോൽപ്പിക്കാൻ ഭക്തി തെളിയിച്ചാൽ മതി. അല്ലേലൂയ. അപ്പനെ ഏൽപ്പിച്ച ആടിനെ പക്വതയോടെ വിശ്വസ്തയോടെ നോക്കിയവന് യുദ്ധം വന്നപ്പോൾ ഒരു കല്ലുകൊണ്ട് ഒരു പടയെ തകർക്കാൻ കരുത്ത് കൊടുത്തത് അവന്റെ പക്വതയാണെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, നിനക്കെതിരെ വരുന്ന ഏത് വെല്ലുവിളിയും ജയിക്കുവാൻ ഇന്ന് രാത്രി പനരുക. ദൈവ പൈതലിന് ആവശ്യം പക്വതയ. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുമ്പോൾ ഭക്തന് വേണ്ടി സ്വർഗം ഇറങ്ങിക്കൂടും. സ്തോത്രം. ഭക്തനായ ദാനിയലിനെതിരെ രേഖയുണ്ടാക്കി, സിംഹക്കുഴി ഉണ്ടാക്കി, സിംഹക്കുഴിയിലെറിഞ്ഞു. സ്തോത്രം. രാവിലെ രാജാവ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ദാനിയേലേ, നീ സേവിച്ചു നിൽക്കുന്ന നിന്റെ ദൈവം സിംഹത്തിൻ്റെ കയ്യിൽ നിന്ന് നിന്നെ വിടുവിപ്പാൻ പ്രാപ്തനായോ? പ്രൈസലോ. സിംഹക്കുഴി എന്നുള്ള ദാനിയേലിൻ്റെ മറുപടി, രാജാവേ നിന്റെ മുമ്പിലാകട്ടെ, ദൈവത്തിൻ്റെ മുമ്പിലാകട്ടെ, ഭക്തി വിരുദ്ധമായതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പ്രൈസ് ദ ലോർഡ്. സിംഹത്തിന്റെ വായടച്ചന്റെ രഹസ്യം മനസ്സിലായോ? ഹല്ലേലൂയ. രാജാവേ നിന്റെ മുമ്പിൽ എന്ന് പറഞ്ഞ മനുഷ്യന്റെ മുമ്പിലോ ദൈവത്തിന്റെ മുമ്പിലോ ഭക്തി വിരുദ്ധമായത് ഒന്നും ഞാൻ ചെയ്തില്ല. അതുകൊണ്ട് സിംഹത്തിന്റെ വാ എന്റെ ദൈവം അടച്ചു. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഭക്തന്മാരെ മൂന്ന് പേരെ ഒന്നിച്ച് തീക്കകത്തോട്ടിട്ടു. സ്തോത്രം. അവർക്ക് മൂന്ന് കാര്യത്തിൽ വിശുദ്ധിയായിരുന്നു, ഭക്തരായിരുന്നു. ഒന്ന്, അവരാഹാര വിശുദ്ധി ഉള്ളവരായിരുന്നു. സ്തോത്രം. രാജാവിൻ്റെ ഡൈനിങ് ടേബിൾ ആണെങ്കിലും ചാടി കയറിന്ന് കിട്ടുന്നതല്ല, അവിടെ വാരി വലിച്ച് തിന്നത്തൊന്നുമില്ലായിരുന്നു. സ്തോത്രം. ഇവനെ മാമോദിസ ഇഷ്ടമല്ല, മാമോദിസയ്ക്കെതിരെ പ്രസംഗിക്കും. പക്ഷേ ചേട്ടൻ്റെ കൊച്ചിൻ്റെ മാമോദിസ ഉണ്ടെങ്കിൽ പോവുകയും ചെയ്യും, കഴിക്കുകയും ചെയ്യും. യഹൂദ ബാലന്മാർ അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു, അവർക്ക് ആഹാര വിശുദ്ധി ഉണ്ടായിരുന്നു. ഇവൻ അടിയന്തരം വെക്കത്തില്ല, പക്ഷേ അമ്മയുടെ ഉപ്പാപ്പൻ്റെ കൊച്ചപ്പൻ്റെ അടിയന്തരം ഉണ്ടെങ്കിൽ ഇവൻ പോവുകയും ചെയ്യും, തിന്നുകയും ചെയ്യും. യഹൂദ ബാലന്മാർ കഴിക്കത്തില്ലായിരുന്നു. സ്തോത്രം. അവർക്ക് ആഹാര വിശുദ്ധി ഉണ്ടായിരുന്നു. സ്തോത്രം പറഞ്ഞത്. രാജാവിൻ്റെ ഭോജനം കൊണ്ടാകട്ടെ, രാജാവിൻ്റെ വീഞ്ഞു കൊണ്ടാകട്ടെ, തങ്ങളെ അശുദ്ധരാക്കിയില്ല. രണ്ട്, അവർക്ക് ആചാര വിശുദ്ധി ഉണ്ടായിരുന്നു. പെലിസ്തി അവിടുത്തെ ബാബിലോണിലെ സംസ്കാരം, മാസത്തിൽ 3 പ്രാവശ്യം ദൈവത്തെ വിളിച്ചാൽ മതി. പൗർണമാസി, അമാവാസി, മാസത്തിൻ്റെ 1-ാം തീയതി. ഇവരവിടെ ചെന്നപ്പോഴും കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും. സ്ഥലം മാറിയതുകൊണ്ട് ആചാരം മാറിയില്ല. സ്തോത്രം, അവർക്ക് ആചാര വിശുദ്ധി ഉണ്ടായിരുന്നു. മൂന്ന്, അവർക്ക് ആരാധന വിശുദ്ധി ഉണ്ടായിരുന്നു. മറ്റോ നിർത്തിയ ദൈവത്തിന് 6 മുഴമോ 60 മുഴമോ 600 മുഴമായാലും ഇവൻ ആരാധിക്കത്തില്ല, ഇവൻ ഇവൻ്റെ ദൈവത്തെ ആരാധിക്കത്തുള്ളായിരുന്നു. സ്തോത്രം. അപ്പൊ ആഹാര വിശുദ്ധിയും ആചാര വിശുദ്ധിയും ആരാധന വിശുദ്ധിയും ഉള്ളവരാ തീ വന്നേ. അവൻ്റെ ഭക്തിയെ ചോദ്യം ചെയ്യുന്ന തീ 7 മടങ്ങ് കത്തി. പ്രീസലോ, ചരിത്രം പറയുന്ന 168 അടി ഉയരത്തിൽ തീ പൊങ്ങിയെന്നാ. ഇരുമ്പിരിക്കുന്ന കല്ല് അങ്ങോട്ടിട്ടാൽ സേമിയ പായസം പോലെ ഉരുകി ഇറങ്ങുന്ന ചൂടാ 7 മടങ്ങ്. അതിനകത്തോട്ട് കൊണ്ടിട്ടപ്പോൾ ഇവിടുന്ന് 3 പേരെ അങ്ങോട്ടിട്ടപ്പോൾ തീ ഇങ്ങോട്ട് വന്നെന്ന് എഴുതിയേക്കുന്നേ. എന്നെ വളരെ ചിന്തിപ്പിച്ച്, അങ്ങോട്ട് 3 പേരെ ഇടുമ്പോൾ കാറ്റടിച്ച് അങ്ങോട്ടാ തീ പോകണ്ടേ, പക്ഷെ തീ ഇങ്ങോട്ട് വരണമെങ്കിൽ തീ പതറിയതാ. അങ്ങനെ ഉണ്ടെങ്കിൽ 3 വിശുദ്ധിയിലും ഭക്തി സൂക്ഷിച്ചവന് വേണ്ടി ദഹിപ്പിക്കുന്ന അഗ്നി താഴോട്ട് ഇറങ്ങിയതാ. അല്ലേലൂയ. ഇന്ന് രാത്രി ഭക്തനെതിരെ തീ കത്തിയാൽ നീ കെടുത്താനൊന്നും പോകണ്ട, പുറകെ വെള്ളവും കൊണ്ടും നടക്കണ്ട, നീ തിരിച്ചതിനെ നീതി തെളിയിക്കാനും പോകണ്ട. നീ നിന്ന് കൊടുത്താൽ മതി കുഞ്ഞെ, മോളിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് നിന്റെ കൂടെ നടന്നിട്ട് നിന്റെ ഭക്തിയെ തെളിയിക്കാൻ എന്റെ ദൈവം മതിയായവനാ. വിശ്വസിക്കുന്നവരെ മാത്രം ദൈവത്തെ ഇന്ന് രാത്രി ആരാധിക്കട്ടെ. ഹല്ലേലൂയ. ഭക്തിയുടെ അഭ്യാസം തികഞ്ഞവന് വേണ്ടി സ്വർഗം അടങ്ങിയിരിക്കത്തില്ല. ദഹിപ്പിക്കുന്ന അഗ്നി ഇറങ്ങി അവന്റെ കൂടെ 4-ാമനായി നടന്നിട്ട് അന്യാരാധനയ്ക്ക് ചൂട്ടുപിടിച്ച രാജാവിന്റെ വാഗൊണ്ട് പറയിപ്പിച്ചു. ട്രാക്ടടിപ്പിച്ചില്ല, സുവിശേഷം പ്രസംഗിച്ചില്ല, നിന്ന് കൊടുത്തതേ ഉള്ളൂ. പക്വതയുള്ളവൻ നിന്ന് കൊടുത്താൽ മതി. ബാക്കി രാജാവ് പറഞ്ഞു, ഇനിമേലാൽ ഈ രാജ്യത്ത് ചന്ദ്രക്കിന്റെയും മേശക്കിന്റെയും ആഭ്യന്തരൻ ദൈവത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെ സ്തോത്രം പറഞ്ഞാട്ട്. ഇന്ന് രാത്രി ഭക്തിയോടെ ജീവിച്ചാൽ നിന്നെ അപമാനിച്ചവൻ, നിന്നെ പരിഹസിച്ചവൻ, നിനക്ക് നേരെ വിരൽ ചൂണ്ടിയവൻ, നിന്റെ ശുശ്രൂഷയെ ചോദ്യം ചെയ്തവൻ, നിന്റെ അഭിഷേകത്തിനെതിരെ വിരൽ ചൂണ്ടിയവൻ, അവന്റെ വാഗുണ്ട് നിന്റെ ദൈവം ദൈവമെന്ന് പറയിപ്പിക്കാൻ എന്റെ ദൈവം മതിയായവനാ. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? നിന്നെ തകർക്കുമെന്ന് പറഞ്ഞവന്റെ മുമ്പിൽ വെച്ച് നിന്നെ മാനിച്ചുയർത്തുവാൻ കരുത്തുള്ള ദൈവ കൃപ ഇന്ന് രാത്രി ഈ ഓഡിറ്റോറിയത്തിൽ വെളിപ്പെടുവാൻ വിശ്വാസമുള്ളവർ ചേർന്ന് നിമിഷം ദൈവത്തെ ആരാധിക്കട്ടെ. ഇന്നിൽ അത് തേജസ്സുള്ള ഒരു ദൈവകൃപ ഈ പന്തലിനകത്ത് വെളിപ്പെടട്ടെ ശക്തിയോടെ. അഭിഷേകം പ്രാപിച്ച ദൈവപൈതലെ, നീ മൗനമായിരിക്കാതെ ഒരു നിമിഷം ചേർന്ന് കർത്താവിനെ ആരാധിക്കട്ടെ. ഇന്ന് രാത്രി നിന്റെ ഭക്തി തെളിഞ്ഞു വരുവാൻ ഇന്നലെ നമ്മുടെ ആൻഡ്രൂസ് പാസ്റ്റർ 666-നെ കുറിച്ച് കാസറ്റ് ഒക്കെ ഇറക്കി ഇവിടെ കൊണ്ട് കാണിച്ചപ്പോൾ ഞാൻ അവിടെ ദൈവമേ അതൊക്കെ ഒന്ന് കേട്ട ജനമൊന്നല്ലേ ഭക്തിയോടെ ജീവിക്കാൻ ഒരു തീരുമാനത്തിലേക്ക് വന്നിരുന്നെങ്കിലും ഞാൻ ഓർത്തു. ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ രാജ്യ നിയമം മാറുക. നമ്മളിവിടെ എത്ര പ്രാർത്ഥിച്ചാലും നിയമം മാറും. 16 സ്റ്റേറ്റ് അംഗീകരിച്ചു, ബാക്കി സ്റ്റേറ്റ് അംഗീകരിക്കും. ഇവിടുത്തെ 50 സ്റ്റേറ്റ് അംഗീകരിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഭാരതം അംഗീകരിക്കും. അത് കഴിയുമ്പോൾ ലോകം അംഗീകരിക്കും. പേടിക്കണ്ട, ഇതിങ്ങനെ വരണം. നിയമങ്ങൾ കർത്താവിൻ്റെത് ആരും മാറ്റിയിട്ടുണ്ടോ? മാറ്റിയപ്പോഴൊക്കെ ന്യായവിധി നടന്നിട്ടുണ്ട്. സ്തോത്രം പറഞ്ഞാട്ടെ. അല്ലേലൂയ. എന്നൊക്കെ ലോകം നിയമം മാറ്റിയോ, അല്ലെ നിയമം മാറ്റിയതെല്ലാം വിവാഹത്തിൻ്റെ പേരില്ല. അല്ലേലൂയ. സ്തോത്രം. നോഹയുടെ കാലത്തും വിവാഹത്തിൻ്റെ പേരില്ല, ലോത്തിൻ്റെ കാലത്തും വിവാഹത്തിൻ്റെ പേരില്ല, ഇന്നും വിവാഹത്തിൻ്റെ പേരില്ല കാര്യങ്ങൾ. അതുകൊണ്ട് അല്ലേലൂയ പേടിക്കണ്ട, നിയമം മാറും പോർത്തോ ന്യായവിധി വരാൻ പോകയാ. ന്യായവിധി വരുമ്പോൾ പക്വം പേടിക്കണ്ട. പ്രീസലോ, ഈ തീം തന്നെ ദൈവദാസ ദൈവാത്മ വെളിപ്പെടുത്തിയത് ഒരു ന്യായവിധിക്ക് മുമ്പേ ചെറിയ തീ എന്ന് വലിച്ചെടുക്കുവാൻ അല്ലെ ദൈവ പൈതലെ പക്വതയോടെ ജീവിക്കാനുള്ള ദൂത. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പരിശുദ്ധാത്മാവ് നൽകിയ ദൂത ഇത്. ഒരു ന്യായവിധി ലോകത്തിൽ വെളിപ്പെടാൻ പോകയാ. നിയമങ്ങൾ, ദൈവത്തിൻ്റെ നിയമത്തെ ആരൊക്കെ തൊട്ടിട്ടുണ്ടോ അവിടെ എല്ലാം എൻ്റെ ദൈവം ന്യായം വിധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ ഒന്നിൽ ന്യായവിധിയുടെ കരവുമായി സ്വർഗം ഇറങ്ങാൻ പോകയ. വിശ്വാസമുള്ളവർ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. സഹോദര സഹോദരി, ഭക്തി മുറുകപ്പിടിച്ചോണം. ഇന്ന് രാത്രി എന്റെ ഭക്തി ഞാൻ മുറുകപ്പിടിക്കുവാൻ തീരുമാനമുള്ള കരങ്ങൾ ഉയരട്ടെ. ഞാൻ നിങ്ങൾക്കായിട്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം ദൈവസന്നിധാനം എഴുന്നേൽക്കാം. ഇന്ന് രാത്രി ദൈവത്തിന്റെ തേജസ്സുള്ളൊരു അഭിഷേകം ഭക്തിയോടെ ജീവിക്കുന്നവന് വേണ്ടി ദൈവം വെളിപ്പെടുത്തുവാൻ പോകയാ. ഹല്ലേലൂയ ഹല്ലേലൂയ.
കരങ്ങൾ ഉയരട്ടെ. നല്ല കർത്താവെ, അങ്ങയുടെ ജനത്തിനായി ഏറെ പ്രാർത്ഥിക്കുന്നു. ലോകം ഒരു ന്യായവിധിക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പോരാ, ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായിരിക്കുമ്പോൾ ഞങ്ങളുടെ ഭക്തി ഞങ്ങൾ മുറുകെ പിടിക്കുവാൻ, എന്തെല്ലാം നഷ്ടമായാലും അതെ ഓബദ്യാവിനെ പോലെ ബാല്യം മുതൽ ഭക്തിയോടെ ജീവിച്ച് രാജാവ് പോലും അവൻ മഹാഭക്തനെന്ന് സാക്ഷ്യം പറഞ്ഞെങ്കിൽ ഞങ്ങളെക്കുറിച്ച് ശത്രു പോലും ഞങ്ങളുടെ ഭക്തിയെക്കുറിച്ച് സാക്ഷ്യം പറയത്തക്ക നിലയിൽ ജീവിപ്പാനുള്ള കൃപ ഞങ്ങളുടെ മേൽ പകരേണ്ടതിനായി ദൈവകരങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, ഈ നോർത്ത് അമേരിക്കൻ ചർച്ചക്കൂടിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളെയും ദൈവദാസന്മാരെയും ദൈവജനത്തെയും യേശു ക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ എല്ലാവർക്കും ഇരിക്കാം. വളരെ വിലപ്പെട്ട അവസരം ശുശ്രൂഷയ്ക്കായി ഒരുക്കിത്തന്ന കർത്താവിൻ്റെ ദാസന്മാരോട്, സംഘാടകരോട് നന്ദി പറയുന്നു. കേരളത്തിലെ ദൈവസ്ഥയുടെ പ്രവർത്തനങ്ങൾ ബഹുമാന്യനായ ഓഫീസർ പി ജെ ജെയിംസ് സാറിൻ്റെ അധ്യക്ഷതയിൽ വളരെ അനുഗ്രഹമായി ഞങ്ങൾ ഐക്യതയോടെ നിന്ന് പ്രവർത്തിക്കുന്നു. നിങ്ങളുടെ സഹായങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥനകൾ നാട്ടിലെ പ്രവർത്തനങ്ങൾ വളരെ അനുഗ്രഹമാണ്. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണങ്ങളും ഞങ്ങൾ ചോദിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ കോൺഫറൻസിൽ പങ്കെടുക്കാൻ നന്ദി പറയുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.